السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين، نبينا محمد عليه وعلى آله أفضل الصلوات وأتم التسليم. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, കഴിഞ്ഞ ഏതാനും മാസങ്ങളിലെ ബുധനാഴ്ചകളിലായി ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അൽ അർബഊന നവവിയ്യ എന്ന ഗ്രന്ഥം അടിസ്ഥാനപ്പെടുത്തിയാണ് അൽഹംദുലില്ലാ നമ്മൾ പഠിച്ചു വരുന്നത്. ഈ കിതാബ് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ കിതാബ് ഏകദേശം ഉൾക്കൊള്ളുന്നത് 42 ഹദീസുകളാണെങ്കിലും ഒരു മുഅ്മിനിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഏകദേശം എല്ലാ മേഖലയും അടങ്ങുന്ന ഹദീസുകൾ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ഈ കിതാബിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജവാമി ഉൽ കലിമായ ഹദീസുകൾ, സാര സമ്പൂർണമായ ഹദീസുകൾ, ചെറിയ വാക്കുകളിൽ ധാരാളം ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഹദീസുകളാണ് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസുകളിൽ ഈ കിതാബിൽ ഉദ്ധരിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഏകദേശം 19 ഹദീസുകൾ അൽഹംദുലില്ലാ നമ്മൾ പഠിച്ചു. ഞാൻ ആദ്യം തന്നെ ഈ കിതാബ് തുടങ്ങുന്നതിന് മുമ്പ് സൂചിപ്പിക്കുകയും അതേപോലെ തന്നെ പലപ്പോഴും സൂചിപ്പിച്ചതുപോലെ ഈ ഒരു കിതാബ് പഠിക്കുന്നതിന്റെ ഉദ്ദേശം കേവലം ഒരു കിതാബ് തീർത്തു എന്ന് പറയാനോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില ഹദീസുകൾ എനിക്കറിയാമെന്ന് പറയാനോ അല്ല. മറിച്ച് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ പറഞ്ഞതുപോലെ ലഖദ് കാന ലകും ഫീ റസൂലില്ലാഹി ഉസ്വതുൻ ഹസന, നിങ്ങൾക്ക് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ ഉത്തമമായ മാതൃകയുണ്ടെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ പറഞ്ഞതുപോലെ ആ ഒരു മാതൃക നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹദീസ് പഠിക്കുന്നത്. അതിനുവേണ്ടിയായിരിക്കണം നമ്മൾ ഹദീസ് പഠിക്കുന്നത്. അതല്ലാതെ ആരോടെങ്കിലും അർബഊന നവവിയെ പഠിച്ചു എന്ന് പറയാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അർബഊന നവവിയിലെ ഹദീസുകൾ എനിക്കറിയാമെന്ന് പറയാൻ വേണ്ടിയിട്ടോ ആവരുത്. അങ്ങനെ ആയാൽ ഈ ഇൽമ് നമ്മൾക്ക് ദോഷം ചെയ്യും. മറിച്ച് പഠിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ചില കാര്യങ്ങൾ നമ്മൾ പഠിച്ചാൽ അത് ജീവിതത്തിൽ കൊണ്ടുവരുന്നത് വരെ മറ്റ് കാര്യങ്ങൾ നമ്മൾ പഠിക്കാറില്ലായിരുന്നു. ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല ജീവിതത്തിൽ അമലുകളിൽ കൊണ്ടുവരാനും നമ്മളിൽ നിന്ന് വന്നുപോയ എല്ലാ വീഴ്ചകളും അല്ലാഹു സുബ്ഹാനഹു വതആല മാപ്പാക്കി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല ജീവിതത്തിൽ കൊണ്ടുവരാൻ നമ്മൾക്ക് തൗഫീഖ് നൽകുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ വീഴ്ചകൾ അല്ലാഹു സുബ്ഹാനഹു വതആല മാപ്പാക്കി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ഹദീസ് ഇൻഷാ അള്ളാഹ് ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്ന ഹദീസ് വളരെ പ്രാധാന്യമുള്ളതാണ്. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും ഇൻഷാ അള്ളാഹ് നമ്മൾക്ക് ഉപകരിക്കുന്ന ഹദീസാണ്. നമ്മളിത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടി പരിശ്രമിക്കണം. പല ആൾക്കാരെയും പോലെ ഒരു ചെവിയിൽ കേട്ട് മറ്റേ ചെവിയിൽ വിടുന്ന സമ്പ്രദായം നമ്മൾക്ക് ഉണ്ടാവാൻ പാടില്ല. മറിച്ച് നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരാൻ പ്രിയപ്പെട്ടവരെ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. അതാണ് സ്വഹാബത്തിന്റെ ജീവിതം. അങ്ങനെയാണ് നമ്മുടെ മുൻഗാമികളായ ആൾക്കാർ ജീവിച്ചു കാണിച്ചത്. ഉലാഇക അല്ലദീന ഹദാഹുമുല്ലാഹ് فَبِهُدَاهُ مُخْتَدِي اللَّهُ سُبْحَانَهُ وَتَعَالَى ഹിദായത്ത് നൽകിയിരിക്കുന്ന ആൾക്കാരാണവർ. അവരുടെ മാർഗത്തിൽ നമ്മളും മുറുകെ പിടിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. ആ മാർഗം സ്വീകരിക്കാൻ എപ്പോഴും നമ്മൾ തയ്യാറാവുക. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഇൻഷാഅള്ളാ 20 ഹദീസാണ്. നമ്മൾക്ക് ആദ്യം ഹദീസ് വായിക്കാം. عن ابي مسعود عقبة بن عامر العمري الانصاري رضي الله عنه البدري رضي الله عنه قال قال رسول الله صلى الله عليه واله وصحبه وسلم ان مما ادرك الناس من كلام النبوة الاولى اذا لم تستحي فاصنع ما شئت رواه البخاري. امام بخاري ابو مسعود عقبة بن عمرو الانصاري رضي الله عنه ذكرنا حديثا. പ്രിയപ്പെട്ടവരെ, പൊതുവെ നമ്മൾ അർബഊന നവവിയെ പഠിക്കുന്നതിൽ സ്വീകരിച്ചിരിക്കുന്ന രീതി എല്ലാവർക്കും അറിയുന്നതുപോലെ ഒരു ഹദീസ് പഠിക്കുമ്പോൾ ആ ഹദീസിന്റെ സ്വഹാബി, ആ ഹദീസ് ഉദ്ധരിച്ചിരിക്കുന്ന സ്വഹാബി നമ്മൾക്ക് ഇതുവരെ കിതാബിൽ വന്നിട്ടില്ല എങ്കിൽ അവരുടെ ചില ചെറിയൊരു ചരിത്രം നമ്മൾ പറയാറുണ്ട്. പക്ഷേ കഴിഞ്ഞ ഹദീസിൽ അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ അദ്ദേഹത്തിന്റെ ചരിത്രം നമ്മൾ ഇൻഷാ അള്ളാഹ് മറ്റൊരു ദർസിൽ പറയാമെന്ന് പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ ഇന്നത്തെ സ്വഹാബി അബു മസ്ഊദ് ഉഖബത്ത് ബിൻ അംർ അൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രവും നമ്മൾക്ക് മറ്റൊരു ദർസിൽ പറയാം. ഈ രണ്ട് സഹാബികളുടെ ചരിത്രം ഇൻഷാ അള്ളാഹ് മറ്റൊരു ദർസിൽ പറയാം. അള്ളാഹു സുബ്ഹാനഹു വതആല സഹാബികളെ സംബന്ധിച്ച് പഠിക്കുവാനും അവരുടെ ജീവിത രീതി നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവർ, എന്താണ് ഹദീസിന്റെ അർത്ഥം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന മിമ്മ അദ്റക അന്നാസു മിൻ കലാമിൻ നുബുവത്തിൽ ഊല ഇന്ന മിമ്മ അദ്റക അന്നാസു മിൻ കലാമിൻ നുബുവത്തിൽ ഊല എന്ന് പറഞ്ഞാൽ പൂർവകാലത്തെ നുബുവത്തിന്റെ ആശയങ്ങളിൽ നിന്ന് ജനങ്ങൾക്കിടയിൽ പ്രചരിച്ച ഒരു വിഷയമാണ് ഇദാലം തസ്തഹി ഫസ്നഅ മാ ശിഅത ഇദാലം തസ്തഹി ഫസ്നഅ മാ ശിഅത എന്നുള്ളത് പൂർവകാല നുബുവത്തിന്റെ ആശയങ്ങളിൽ നിന്ന് ജനങ്ങൾക്കിടയിൽ പ്രചരിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, ഇദാലം തസ്തഹി ഫസ്നഅ മാ ശിഅത എന്ന് പറയുന്ന ആ ഒരു വാക്കിന്റെ അർത്ഥം പറയുന്നതിന് മുമ്പ് അതിനു മുമ്പ് വായിച്ചിരിക്കുന്ന ഇന്ന മിമ്മ അദ്റക അന്നാസു മിൻ കലാമിൻ നുബുവത്തിൽ ഊല എന്നതിനെ സംബന്ധിച്ച് ചെറിയൊരു വിശദീകരണം. പൂർവകാല നുബുവത്ത് എന്ന് പറയുന്നത് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? പൂർവകാല നുബുവത്ത് എന്ന് പറയുന്നത് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മൾ അഖീദയുടെ ഉലമാക്കളുടെ കിതാബുകൾ നമ്മൾ നോക്കിയാൽ നുബുവത്തിനെ രണ്ട് രീതിയിൽ അവർ വേർതിരിക്കുന്നതായി നമ്മൾക്ക് കാണാൻ സാധിക്കും. നുബുവത്തിനെ രണ്ട് രീതിയിൽ അവർ വേർതിരിക്കുന്നതായി, ഇത് പ്രത്യേകിച്ച് ഒന്നുമില്ല, അഖദിയായിട്ട് പ്രത്യേകിച്ച് വലിയൊരു ബന്ധം ആ വിഷയത്തിലില്ല, മറിച്ച് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നുബുവത്ത് മുതഖദ്ദിമായ നുബുവത്തും മുതഅഖ്ഖിറായ നുബുവത്തും, ആദ്യ കാലഘട്ടത്തിലെ നുബുവത്തും പിൽക്കാലഘട്ടത്തിലുണ്ടായിരിക്കുന്ന നുബുവത്തും, എല്ലാവരും പ്രചരിപ്പിച്ചത് ഇസ്ലാം തന്നെയാണ്. ശറായികൾ മാത്രമാണ് വ്യത്യാസം വന്നിരിക്കുന്നത്. പക്ഷേ പൂർവകാല നുബുവത്തും മുതഅഖ്ഖിറായ നുബുവത്തും നമ്മൾ നോക്കുകയാണെങ്കിൽ, മുതഖദ്ദിമയായ നുബുവത്തും മുതഅഖ്ഖിറായ നുബുവത്തും, ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മിൻ കലാമിൻ നുബുവത്തിൽ ഊല, പൂർവകാല നുബുവത്ത് എന്ന് പറഞ്ഞാൽ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും ഒക്കെ ശരീഅത്തിൽ നിന്ന്, ആ ഒരു നുബുവത്തിൽ നിന്ന് നമ്മൾക്ക് എത്തിയ കാര്യത്തിൽ പെട്ടതാണ്, അല്ലെങ്കിൽ നമ്മൾക്ക് വന്നു ചേർന്ന കാര്യത്തിൽ പെട്ടതാണ്. മുതഅഖ്ഖിറായ നുബുവത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, അതേപോലെ തന്നെ മൂസ, ഈസ, അതേപോലെ തന്നെ ബനൂ ഇസ്രായീലിന്റെ അമ്പിയാക്കൾ, ഇവരൊക്കെ മുതഅഖ്ഖിറായ നുബുവത്തിന്റെ ആൾക്കാരാണ്. ഇവരൊക്കെ മുതഅഖ്ഖിറായ നുബുവത്തിന്റെ ആൾക്കാരാണ്. ഇപ്പൊ പൂർവ്വകാല ആദ്യ കാലഘട്ടം മുതൽ തന്നെ, അതാണ് ഈ ഒരു ഹദീസിന്റെ ആശയം, ആദ്യ കാലഘട്ടം മുതൽ തന്നെ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും ഒക്കെ കാലഘട്ടം മുതൽക്കേ തന്നെ ജനങ്ങൾക്കിടയിൽ പ്രചരിച്ചിരിക്കുന്ന ഒരു ആശയമാണെന്ത്? ഇദാലം തസ്തഹി ഫസ്നഅ മാ ശിഅത, ഇദാലം തസ്തഹി ഫസ്നഅ മാ ശിഅത, നിനക്ക് ലജ്ജയില്ല എങ്കിൽ നീ ഇഷ്ടമുള്ളത് പ്രവർത്തിച്ചുകൊള്ളുക എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, ലജ്ജയെ സംബന്ധിച്ചാണ് പ്രധാനമായും ഈ ഹദീസ് നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നത്. നബിസല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈമാനിന്റെ ഒരു ശാഖയാണ് ലജ്ജ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഹദീസ് നമ്മൾക്ക് കാണാം, ഇമാം ബുഖാരിയും മുസ്ലിമും അബ്ദുറഹ്മാൻ ബിൻ സഹർ അദ്ദൗസി അബൂഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ റിവായത്തിൽ ഉദ്ധരിക്കുന്നതായി കാണാം, ഫൽഹയാഉ വൽഹയാഉ ശുഉബതു മിനൽ ഈമാൻ, ലജ്ജ എന്നുള്ളത് ഈമാനിന്റെ ഒരു ഭാഗമാണ്, ലജ്ജ എന്നുള്ളത് ഈമാനിന്റെ ഒരു ഭാഗമാണ്. ഈ ലജ്ജയെ സംബന്ധിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നത്. പ്രിയപ്പെട്ടവരെ, നിനക്ക് ലജ്ജയില്ലെങ്കിൽ നീ ഇഷ്ടമുള്ളത് പ്രവർത്തിക്കുക എന്ന വാക്കിന്റെ വിശദീകരണത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ലജ്ജ എന്ന് പറഞ്ഞാൽ എന്താണ്? ലജ്ജ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉലമാക്കൾ ലജ്ജയെ സംബന്ധിച്ച് പറയുന്നു, വൽ ഹയാഉ ശുഉബതുൻ ബാത്വിൻ, ഒരു മനുഷ്യന്റെ അകത്ത് ഉണ്ടാവേണ്ടതാണ് യഥാർത്ഥത്തിൽ ലജ്ജ, അത് അകത്ത് ഉണ്ടാവേണ്ടതാണ് ലജ്ജ, അത് പുറത്തേക്ക് കാണും, പുറത്തേക്ക് അതിന്റെ അസർ നമ്മൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതല്ലാതെ ചില ആൾക്കാർക്ക് മനസ്സിന്റെ അകത്തൊരു ലജ്ജയും ഉണ്ടാവില്ല, പുറത്ത് അത് പ്രകടിപ്പിക്കും. വെറും പ്രകടനത്തിൽ മാത്രമല്ല, മറിച്ച് നമ്മുടെ അകത്തുണ്ടാവേണ്ട ഒരു ഹസ്ലത്താണ് ലജ്ജ എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, ലജ്ജ രണ്ട് രീതിയിലുണ്ട്. ഒന്ന്, ഒരു മനുഷ്യനെ അവന്റെ പ്രകൃതിപരമായിട്ട് കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ അവൻ ജീവിച്ചിരിക്കുന്ന സാഹചര്യം, അവന്റെ ചുറ്റുപാട്, വീട്, നാട്, കുടുംബക്കാര്, അവരുടെയൊക്കെ ജീവിച്ചതിന്റെ പേരിൽ അവന്റെ സ്വഭാവത്തിൽ അവന്റെ നെഫ്സിൽ സ്വമേധയ ഉണ്ടാവുന്ന ലജ്ജ, അത് നമ്മൾക്ക് കാണാൻ സാധിക്കും. ഇപ്പൊ നമ്മൾ കേരളത്തിലെ ഒരു സംസ്കാരം പോലെ ആയിരിക്കില്ല, അല്ലെങ്കിൽ അവരുടെ ലജ്ജ പോലെ ആയിരിക്കില്ല തമിഴ്നാട്ടിലെ ആൾക്കാർ. അതേപോലെ തന്നെ പല കാര്യങ്ങളും നമ്മൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇപ്പൊ പല വിഷയങ്ങളും നമ്മൾ നോക്കുകയാണെങ്കിൽ, ഒരു ഉദാഹരണം ഞാൻ പറയാം. നമ്മൾ ഇന്ന് കേരളത്തിൽ പല സ്ഥലങ്ങളിലും പോയാൽ, പ്രത്യേകിച്ച് മോളുകളിലൊക്കെ പോയാൽ, പല സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും പുരുഷന്മാരും സ്ത്രീകളും പരസ്പരം കാണുക, അല്ലെങ്കിൽ അവരെ സംസാരിക്കുക എന്നുള്ളത് നമ്മുടെ നാട്ടിൽ ഇന്ന് ജനങ്ങൾക്ക് ലജ്ജയില്ലാത്തൊരു വിഷയമായി മാറിയിരിക്കുകയാണ്. നേരെ മറിച്ച് സൗദി അറേബ്യയിൽ നമ്മളൊന്ന് വന്ന് നോക്കിയാലോ, ഇങ്ങനെ പരസ്പരം ആൾക്കാരെ സംസാരിക്കുക എന്നുള്ളത്, പ്രത്യേകിച്ച് പുരുഷന്മാരും സ്ത്രീകളും അന്യരായ ആൾക്കാർ, അജ്നബിയായ ആൾക്കാർ, അവർ കുടുംബക്കാരാണെങ്കിൽ പോലും അവർ പരസ്പരം സംസാരിക്കുക എന്നുള്ളത് ഇവരുടെ അടുക്കൽ വളരെ വലിയൊരു കാര്യമാണ്. നമ്മുടെ നാട്ടിൽ ആവശ്യത്തിൽ ലജ്ജ എടുത്തു മാറ്റപ്പെട്ടു, പക്ഷേ ഇവിടുത്തെ ജനങ്ങൾക്കിടയിൽ അൽഹംദുലില്ല ഇന്നും ആ ലജ്ജ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണെന്നാൽ, പ്രിയപ്പെട്ടവരെ, ലജ്ജ എന്നുള്ളത്, ഒന്നാമത്തെ ലജ്ജ, അത് നമ്മൾക്ക് ജീവിക്കുന്ന ആ ഒരു പ്രകൃതിയിലൂടെ കിട്ടേണ്ട കാര്യമാണ്. അത് സ്വഹാബികൾക്കുണ്ടായിരുന്നു. ഒരു ഹദീസ് നമ്മൾക്ക് കാണാം, ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സ്വഹാബി അൻസാരിയായ ഒരു വ്യക്തിയെ ഉപദേശിക്കുന്നത് കണ്ടു. അൻസാരിയായ ഒരു വ്യക്തിക്ക് വളരെ നല്ല ലജ്ജയുണ്ടായിരുന്നു, അദ്ദേഹം വളരെ അധികം ലജ്ജയുള്ള വ്യക്തിയായിരുന്നു. അങ്ങനെ ലജ്ജയുടെ എത്രത്തോളം എന്ന് പറഞ്ഞാൽ, ആ ലജ്ജ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ദുറോഹം ചെയ്യുന്ന ഒരു രീതിയിൽ എത്തി എന്ന് ഉലമാക്കൾ പറയുന്നതായി കാണാൻ സാധിക്കും. അങ്ങനെ ഒരു സഹാബി ദുറോഹം ചെയ്യുന്ന രീതിയിൽ, തോന്നിപ്പിക്കുന്ന ഒരു രീതിയിൽ അങ്ങനെ ഒരു സഹാബി ആ അൻസ്വാരിയായ വ്യക്തിക്ക് നസിഹത്ത് കൊടുക്കുകയാണ്, ആ ലജ്ജ അത്ര പറ്റില്ല, അത് ഒഴിവാക്കണമെന്ന്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടപ്പോൾ ആ സഹാബിയോട് പറഞ്ഞു, ദഅഹു ഫഇന്നൽ ഹയാഅ മിനൽ ഈമാൻ. ഇമാം ബുഖാരി മുസ്ലിമും ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഇന്ന് റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, അത്തരത്തിൽ ഉപദേശിക്കേണ്ട ആവശ്യമില്ല, കാരണം ലജ്ജ എന്നുള്ളത് ഈമാനിന്റെ ഭാഗമാണ്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ പറഞ്ഞത് നമുക്ക് കാണാം, ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്നു, അൽ ഹയാഉ ലാ യാതി ഇല്ലാ ബിഖൈർ. ലജ്ജ എപ്പോഴും നന്മ മാത്രമാണ് മനുഷ്യൻ ഉണ്ടാക്കുകയുള്ളൂ. ലജ്ജ എന്നുള്ളത് മനുഷ്യൻ എപ്പോഴും നന്മ മാത്രമാണ് ഉണ്ടാക്കുകയുള്ളൂ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ലജ്ജയുടെ ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് നമ്മൾ ജീവിക്കുന്ന ആ ഒരു പ്രകൃതി കാരണത്താൽ നമ്മൾക്ക് കിട്ടുന്ന ലജ്ജ. അതുകൊണ്ട് നമ്മുടെ വീട്ടിലൊക്കെ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ വീട്ടിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോഴും നമ്മൾക്ക് കേരളത്തിൽ പല, ഉദാഹരണത്തിന് എന്റെ വീട് കണ്ണൂരാണ്, പല കുടുംബങ്ങളെയും നമ്മൾക്കറിയാം, അവരുടെ കുടുംബത്തിലുള്ള പെൺകുട്ടികളെ ബാക്കിയുള്ള ആൾക്കാർ കാണുന്നതോ അവരോട് സംസാരിക്കുന്നതോ അവർക്ക് തീരെ ഇഷ്ടമല്ല. നേരെ മറിച്ച് നമ്മൾ ഇന്ന് കേരളത്തിൽ തന്നെ അല്ലെങ്കിൽ കണ്ണൂർ തന്നെ പല കുടുംബങ്ങളെയും നമ്മൾ കാണാറുണ്ട്, അവർക്കതൊരു വിഷയമല്ല. അവരുടെ ഭാര്യമാരായിട്ട് ആരെങ്കിലും സംസാരിക്കുന്നതോ അല്ലെങ്കിൽ പെൺമക്കളായിട്ട് ആരെങ്കിലും സംസാരിക്കുന്നതോ ഒരു വിഷയമല്ല. അവരെ ലജ്ജ അവർക്കിടയിൽ നിന്ന് മാറപ്പെട്ടു. അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ അത്തരത്തിലുള്ള ഒരു മാഹൌൽ ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ പരിശ്രമിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് വളർന്നു വരുന്ന കുട്ടികൾക്ക് ആ ഒരു നല്ല ലജ്ജ ജീവിതത്തിൽ ഉണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അൽ ഹയാഉ ലാ യാതി ഇല്ലാ ബിഖൈരിൻ. ലജ്ജ എപ്പോഴും മനുഷ്യൻ ഉണ്ടാക്കുന്നത് നന്മ മാത്രമാണ്. രണ്ടാമത്തെ ലജ്ജ എന്ന് പറയുന്നത്, പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. ഓരോരോ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഉണ്ടാക്കിയെടുക്കേണ്ട ലജ്ജയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ ചെയ്യാതിരിക്കാനുള്ള ലജ്ജ. അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു കാര്യം ഹറാമാക്കിയിട്ടുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മൾക്ക് ഹറാമാക്കിയ ഒരു കാര്യമാണല്ലോ താടി വടിക്കുക എന്നുള്ളത്. താടി വടിക്കൽ ഹറാമാണ്. ഒരു പുരുഷൻ താടി വടിക്കുന്ന സാഹചര്യത്തിൽ അവന് ലജ്ജയുണ്ടാവണം, എന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല കാണുന്നുണ്ട്, ആ ഒരു ലജ്ജ അവനുണ്ടാവണം. ഇത് അവൻ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. അത് ഉണ്ടാവുക ഈമാനിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഈ രണ്ട് രീതിയിൽ ലജ്ജയുണ്ട്. ഒന്ന്, മനുഷ്യൻ ജീവിക്കുന്ന പ്രകൃതി കാരണമായിട്ട് അവൻ ഉണ്ടാവുന്നത്, ആ ലജ്ജ ഒരിക്കലും എതിർക്കപ്പെടേണ്ടതല്ല. രണ്ടാമത്തെ ലജ്ജ, ഒരു മനുഷ്യൻ അവന്റെ ഈമാനിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയെടുക്കേണ്ട ലജ്ജ, അത് ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ എല്ലാവരും പരിശ്രമിക്കേണ്ടതുണ്ട്. ഈ രണ്ട് വിഭാഗമാണ് ലജ്ജക്ക് നമുക്ക് കാണാൻ സാധിക്കുക. നമ്മൾ മനുഷ്യനിൽ നോക്കിയാൽ നമുക്ക് ഈ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറയുന്നു, ഇദാലം തസ്സഹി ഫസ്നഅ മാ ശിഅത. നിനക്ക് ലജ്ജയില്ലെങ്കിൽ നീ തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ നീ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യുക. ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ പ്രധാനമായും രണ്ട് അഭിപ്രായങ്ങളാണ് ഉലമാക്കൾ പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തേത്, ഇദാലം തസ്സഹി ഫസ്നഅ മാ ശിഅത എന്ന് പറഞ്ഞാൽ, ഒരു കാര്യം നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ആ കാര്യം ജനങ്ങൾ കണ്ടാൽ നമ്മൾ പ്രത്യേകിച്ച് ആൾക്കാർ കുറ്റം പറയുന്നതോ വെറുക്കുന്നതോ ആയ കാര്യങ്ങളല്ല. അങ്ങനെയാണെങ്കിൽ ആ കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. ഒരു കാര്യം നമ്മൾ ചെയ്താൽ ആൾക്കാരെ നമ്മൾ എതിർക്കില്ല, കുറ്റം പറയില്ല എന്നൊക്കെയാണ് നമ്മൾക്ക് മനസ്സിലാകുന്നത്, സാധാരണ മുഅ്മിനീങ്ങളൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ. അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾക്ക് നസീഹത്ത് നൽകുന്നു. മനസ്സിലായോ? ഇപ്പൊ പൊതുവെ ജനങ്ങൾ ചെയ്തൊരു കാര്യം നമ്മൾ ചെയ്താൽ ആരും നമ്മളെ കുറ്റം പറയില്ല, നല്ല നല്ല കാര്യങ്ങൾ. അങ്ങനെയാണെങ്കിൽ ഇദാലം തസ്തഹി ഫസ്നഅ മാ ശിഅത, നീ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ആൾക്കാർ നിന്നെ കുറ്റം പറയില്ല, ആൾക്കാർ കളിയാക്കില്ല, അങ്ങനെയുള്ള സാധാരണ ഒരു ദീനിയായ കാര്യമാണെങ്കിൽ നീ ചെയ്യുക എന്നുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന എന്നാണ് ചില ഉലമാക്കൾ അതിന് കൊടുത്തിരിക്കുന്ന ഷർഹ്. വേറെ ചില ഉലമാക്കൾ പറയുന്നു, അതുകൊണ്ടുള്ള ഉദ്ദേശം അങ്ങനെയല്ല, മറിച്ച് നമ്മൾ പൊതുവെ പറയാറുണ്ടല്ലോ, നിനക്ക് ലജ്ജയില്ല, നീ വേണ്ടത് പോയി ചെയ്തോ, നീ വേണ്ടുന്നത് പോലെ ചെയ്, അത് നമ്മൾ ആക്ഷേപിച്ചുകൊണ്ട് പറയാറുണ്ട്, ആക്ഷേപമായിട്ട് പറയാറുണ്ട്. അങ്ങനെയാണെന്ന് ചില ഉലമാക്കൾ പറഞ്ഞു. അതായത്, നിനക്ക് ലജ്ജയില്ലെങ്കിൽ നീ തോന്നുന്ന കാര്യം ചെയ്, ലജ്ജയില്ലാത്തവൻ അവൻ തോന്നുന്ന കാര്യങ്ങൾ ചെയ്യും, അവൻ ഹറാമാണോ എന്താണ് ചെയ്യുന്നതെന്നോ അവൻ നോക്കൂല, അവനെ സംബന്ധിച്ചിടത്തോളം അവൻ ഇഷ്ടമുള്ള കാര്യം അവൻ ചെയ്യും എന്നൊരു അർത്ഥത്തിൽ നമ്മൾ പറയാറുണ്ട്. ആ ഒരു അർത്ഥവും ചില ഉലമാക്കൾ ഈ ഹദീസിന്റെ ആശയത്തിൽ പറഞ്ഞിട്ടുണ്ട്. രണ്ടാണെങ്കിലും ഇൻഷാ അള്ളാ സഹീഹാണ്. നമുക്ക് ജമാഅ ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാലത്തോളം ആ അഭിപ്രായങ്ങളൊക്കെ എടുക്കുന്നതായിരിക്കും നല്ലത്. അള്ളാഹു സുബ്ഹാനഹു വതആല ഈമാനിന്റെ ഒരു ഭാഗം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശേഷിപ്പിച്ചിരിക്കുന്ന ഈ ഒരു സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ അള്ളാഹു എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവർ, ഈ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ലജ്ജ എന്ന് പറഞ്ഞിട്ട് നമ്മൾ നിസ്സാരമായി കാണാൻ പാടില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ വിഷയങ്ങളൊക്കെ ഗൗരവമായിട്ട് നമ്മൾ കാണിക്കണം. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മളെ മക്കളെ സംബന്ധിച്ചിടത്തോളം, ഇപ്പൊ നമ്മുടെ നാട്ടിൽ തീരെ അങ്ങനെ ഒരു ലജ്ജയുടെ സ്വഭാവം ഇല്ല. ലജ്ജ എന്ന് പറയുന്ന ഒരു സ്വഭാവം തീരെ ഇല്ല. ഒരു സഹോദരനോട് സംസാരിക്കാൻ, ചെറിയൊരു അനുഭവം പറയാണ്, ഒരു സഹോദരനോട് എനിക്ക് സംസാരിക്കാൻ കുറച്ച് ദിവസം മുമ്പ് ഭാഗ്യം കിട്ടി. അദ്ദേഹം സൗദി പൗരത്വമുള്ള ഒരു വ്യക്തിയാണ്, അസ്ലു ബർമാവിയാണ്. അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഉമ്മയുടെ ഇത്താത്ത, ഉമ്മയുടെ ഇത്താത്ത, നമ്മുടെ നാട്ടിലൊക്കെ മൂത്തമ്മ എന്ന് പറയും, മൂത്തമ്മയുടെ മകൾ ഞാൻ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു, അല്ലെങ്കിൽ അവരോട് സംസാരിക്കാറുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം എന്നെ പുരുഷമായിട്ട് നോക്കിയിട്ട് എന്നോട് അതെങ്ങനെയാ സംസാരിക്കുക, അജ്നബിയ ഒരു പെണ്ണല്ലേ അവൾ, അവരോട് സംസാരിക്കൊന്നുമില്ല, നിങ്ങൾ അത്യാവശ്യം ഉണ്ടെങ്കിൽ വീട്ടിൽ വന്നാൽ സംസാരിക്കും. പക്ഷെ നമ്മുടെ നാട്ടിലെ അവസ്ഥ നിങ്ങൾ ചിന്തിച്ചു നോക്കി, മൂത്തമ്മയുടെ മോളൊക്കെ ആയിട്ട് കൈകൊടുക്കാറുണ്ട് ആൾക്കാർ, മുസാഫഹത്ത് ചെയ്യാറുണ്ട്, അവരോട് നല്ല രീതിയിൽ സംസാരിക്കാറുണ്ട്, ആവശ്യത്തിനല്ല അനാവശ്യത്തിന്, തമാശകൾക്ക് ചിരികളികൾക്കൊക്കെ ആൾക്കാർ സംസാരിക്കാറുണ്ട്. ഇതെന്തുകൊണ്ടാ വന്നത്? ജനങ്ങൾക്കിടയിൽ നിന്ന് ഈ വിഷയത്തിൽ ലജ്ജെടുത്ത് മാറ്റപ്പെട്ടു. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഇത്തരത്തിലുള്ള വിഷയങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്ന ദീൻ അതെപ്പോഴും നമ്മൾക്ക് ഇസ്സത്തുള്ളതാവണം. വലില്ലാഹിൽ ഇസ്സത്ത് വലി റസൂലിഹി വലിൽ മുഅ്മിനീൻ, അള്ളാഹുവിനും റസൂലിനും മുഅ്മിനീങ്ങൾക്കുമാണ് ഇസ്സത്ത്. ആ ഒരു ബോധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. ഇസ്ലാമിന്റെ ആശയങ്ങൾ എപ്പോഴും ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ വേണ്ടി പരിശ്രമിക്കണം. അതിന് ആൾക്കാർ എത്ര തന്നെ കുറ്റം പറഞ്ഞാലും അതൊക്കെ റബ്ബിന്റെ മുമ്പിൽ നമ്മൾക്ക് ഇൻഷാ അള്ളാഹ് വിജയിക്കാനുള്ള സബബുകളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈമാനിന്റെ സ്വഭാവ ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വ അലാ ആലിഹി വ സഹ്ബിഹി വസല്ലം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക് വസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി വ ബറകാതുഹു.